അല്ലയോ ദാഹിക്കുന്നേവരും,
ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ
വെള്ളത്തിന് വരുവേൻ, വന്ന് വാങ്ങി തിന്നുവേൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവേൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താതെ നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നതിന്, എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പീൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവേൻ. നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവീൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനെ കേട്ടുകൊള്ളുവേൻ. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും ആക്കിയിരിക്കുന്നു. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും. നിന്നെ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിന്റെ പരിശുദ്ധ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കയാൽ തന്നെ നിന്റെ അടുക്കൽ ഓടിവരും. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവൻ ധാരാളം ക്ഷമിക്കും. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും. ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. മുള്ളിന് പകരം സരള വൃക്ഷം മുളയ്ക്കും. പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ ഒരു അടയാളമായും ഇരിക്കും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്റെ രക്ഷ വരുവാനും എന്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പീൻ. ശബത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തന്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ, യഹോവ എന്നെ തന്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തും എന്ന് പറയരുത്. ഷണ്ടനും ഞാനൊരു ഉണങ്ങിയ വൃക്ഷമെന്ന് പറയരുത്. എന്റെ ശാപത്ത് ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ടന്മാരോട് യഹോവയായി ഞാൻ ഇപ്രകാരം പറയുന്നു. ഞാൻ അവർക്ക് എന്റെ ആലയത്തിലും എന്റെ മതിലകങ്ങളിലും പുത്രിപുത്രന്മാരെക്കാൾ വിശേഷമായ ഒരു ജ്ഞാപകവും നാമവും കൊടുക്കും. ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും. യഹോവയെ സേവിച്ച് അവന്റെ നാമത്തെ സ്നേഹിച്ച് അവന്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ, ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എന്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെയൊക്കെയും തന്നെ ഞാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എന്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. ഞാൻ അവരോട് അവരുടെ ശേഖരിക്കപ്പെട്ടവരോട് തന്നെ ഇനി മറ്റുള്ളവരെയും കൂട്ടിച്ചേർക്കുമെന്ന് ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ശേഖരിക്കുന്ന ദൈവമായ യഹോവയുടെ അരുളപ്പാട്. വയലിലെ സകല മൃഗങ്ങളും കാട്ടിലെ സകല മൃഗങ്ങളുമായുള്ളവേ, വന്ന് തിന്നുകൊള്ളുവീൻ. അവന്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമ നായ്ക്കൾ തന്നെ. അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ടു കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഈടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ, അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താന്റെ വഴിക്കും ഓരോരുത്തൻ താന്താന്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. വരുവീൻ, ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരാൻ, നമുക്ക് മദ്യം കുടിക്കാം, ഇന്നത്തെ പോലെ നാളെയും ക്ഷേമത്തിൽ തന്നെ എന്ന് അവർ പറയുന്നു. നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നുവെന്ന് ആരും ഗ്രഹിക്കുന്നില്ല. അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു, നേരായി നടക്കുന്നവരൊക്കെയും താന്താന്റെ കിടക്കയിൽ വിശ്രാമം പ്രാപിക്കുന്നു. ക്ഷുദ്രകാരുത്തിയുടെ മക്കളെ, വ്യഭിചാരിയുടെയും വേശ്യയുടെയും സന്തതിയെ, ഇങ്ങോട്ട് അടുത്തു വരുവീൻ. നിങ്ങൾ ആരെയാകുന്നു കളിയാക്കുന്നത്? ആരുടെ നേരെയാകുന്നു നിങ്ങൾ വായ് പിളർന്ന് നാക്ക് നീട്ടുന്നത്? നിങ്ങൾ അതിക്രമക്കാരും വ്യാജസന്തതിയും അല്ലയോ? നിങ്ങൾ കരുവേലകങ്ങൾ കരിയത്തും ഓരോ പച്ചമരത്തിൻ കീഴിലും ജ്വലിച്ച് പാറപ്പിളർപ്പുകൾക്ക് താഴെ തോട്ടുവക്കത്ത് വെച്ച് കുഞ്ഞുങ്ങളെ അറക്കുന്നുവല്ലോ. തോട്ടിലെ മിനുസമുള്ള കല്ല് നിന്റെ പങ്ക്, അത് തന്നെ നിന്റെ ഓഹരി. അതിനല്ലോ നീ പാനീയ ബലി പകർന്ന് ഭോജന ബലി അർപ്പിച്ചിരിക്കുന്നത്. ഈ വക കണ്ടിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കുമോ? പൊക്കവും ഉയരവും ഉള്ള മലയിൽ നീ നിന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. അവിടേക്ക് തന്നെ നീ ബലി കഴിപ്പാൻ കയറി ചെന്നു. കഥകിനും കട്ടിളയ്ക്കും പിറകിൽ നീ നിന്റെ അടയാളം വെച്ചു. നീ എന്നെ വിട്ടുചെന്ന് മറ്റുള്ളവർക്ക് നിന്നെ തന്നെ ആവൃതയാക്കി കയറി നിന്റെ കിടക്ക വിസ്താരമാക്കി അവരുമായി ഉടമ്പടി ചെയ്തു. അവരുടെ ശയനം കൊതിച്ച് ആങ്ങി നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ തൈലവും കൊണ്ട് മോലേക്കിന്റെ അടുക്കൽ ചെന്നു. നിന്റെ പരിമള വർഗം ധാരാളം ചെലവ് ചെയ്തു. നിന്റെ ദൂതന്മാരെ ദൂരത്തയച്ചു, പാതാളത്തോളം ഇറങ്ങിച്ചെന്നു. വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടും അത് നിഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല. നിന്റെ കൈവശം ജീവശക്തി കണ്ടതുകൊണ്ട് നിനക്ക് ക്ഷീണം തോന്നിയില്ല. കപടം കാണിപ്പാനും നിന്നെ ഓർക്കിയോ കൂട്ടാക്കിയോ ചെയ്യാതിരിപ്പാനും നീ ആരെയാകുന്നു ശങ്കിച്ച് ഭയപ്പെട്ടത്? ഞാൻ ബഹുകാലം മിണ്ടാതെ ഇരുന്നിട്ടല്ലയോ നീ എന്നെ ഭയപ്പെടാതിരിക്കുന്നത്? നിന്റെ നീതി ഞാൻ വെളിച്ചത്താക്കും, നിന്റെ പ്രവർത്തികളോ നിനക്ക് പ്രയോജനമാകയില്ല. നീ നിലവിളിക്കുമ്പോൾ നിന്റെ വിഗ്രഹ സമൂഹം നിന്നെ രക്ഷിക്കട്ടെ, എന്നാൽ അവയൊക്കെയും കാറ്റ് പാറ്റിക്കൊണ്ടുപോകും. ഒരു ശ്വാസം അവയെ നീക്കിക്കളയും. എങ്കിലും എന്നെ ആശ്രയിക്കുന്നവൻ ദേശത്തെ അവകാശമാക്കി എന്റെ വിശുദ്ധ പർവ്വത്തെ കൈവശമാക്കും. നികത്തുവീൻ, നികത്തുവീൻ, വഴിയൊരുക്കുവീൻ, എന്റെ ജനത്തിന്റെ വഴിയിൽ നിന്ന് ഇടിച്ച് നീക്കിക്കളവീൻ എന്ന് അവൻ അരുളി ചെയ്യുന്നു. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയം ഉള്ളവരോടുകൂടെയും വസിക്കുന്നു. ഞാൻ എന്നേക്കും വാദിക്കുകയില്ല, എല്ലായ്പ്പോഴും കോപിക്കുകയുമില്ല. അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ദേഹികളും എന്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ. അവരുടെ അത്യാഗ്രഹത്തിന്റെ അകൃത്യം നിമിത്തം ഞാൻ കോപിച്ചു, അവരെ അടിച്ചു. ഞാൻ കോപിച്ചു, മുഖം മറച്ചു, എന്നാറേ അവർ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയിൽ നടന്നു. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. ഞാൻ അവരെ സൗഖ്യമാക്കും. ഞാൻ അവരെ നടത്തിയവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനമെന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുളി ചെയ്യുന്നു. ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. അതിനെ അടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു. ഉറക്ക വിളിക്ക അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്ക. എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ചു, എന്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ചു, ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നതും നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നതും നീ അറിയാതിരിക്കുന്നത് എന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ചേ കിടക്കുക. ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചംശസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളിച്ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്തം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിൽ ഇരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരറോ പോലെയും ആകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേടു തീർക്കുന്നവനെന്നും കുടിയിരിപ്പാന്റെ കോണം പാതകളെ ദാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. നീ നിന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിന്റെ അകൃത്യങ്ങൾ അത്രേ നിന്നെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കി മാറാക്കിയത്. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ ഫോഷ്ക്ക് സംസാരിക്കുന്നു, നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല, ഒരുത്തനും സത്യത്തോടെ പ്രതിവാദിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഫോഷ്ക്ക് സംസാരിക്കുന്നു, അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. അവർ അണലി മുട്ട പൊരുന്നുകയും ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു. ആ മുട്ട തിന്നുന്നവൻ മരിക്കും, പൊട്ടിച്ചാൽ അണലി പുറത്തു വരുന്നു. അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല, അവരുടെ പണി അവർക്ക് പുതപ്പാകുകയുമില്ല. അവരുടെ പ്രവൃത്തികൾ നീതികെട്ട പ്രവൃത്തികൾ, സാഹസ കർമ്മങ്ങൾ അവരുടെ പക്കലുണ്ട്, അവരുടെ കൈക്കലുണ്ട്. അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു. കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബന്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു. ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്. സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല. അവരുടെ നടപ്പിൽ ന്യായവുമില്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അവയിൽ നടക്കുന്നവൻ ഒരുത്തിനും സമാധാനം അറിയുകയില്ല. അതുകൊണ്ട് ന്യായം ഞങ്ങളോട് അകന്ന് ദൂരമായിരിക്കുന്നു. നീതി ഞങ്ങളോട് എത്തിക്കൊള്ളുന്നതുമില്ല. ഞങ്ങൾ പ്രകാശത്തിനായിട്ട് കാത്തിരുന്നു, എന്നാൽ ഇതാ ഇരുട്ട്. വെളിച്ചത്തിനായിട്ട് കാത്തിരുന്നു, എന്നാൽ ഇതാ അന്ധകാരത്തിൽ ഞങ്ങൾ നടക്കുന്നു. ഞങ്ങൾ കുരുടന്മാരെ പോലെ ചുവർ തപ്പി നടക്കുന്നു, കണ്ണില്ലാത്തവരെ പോലെ തപ്പിത്തടഞ്ഞു നടക്കുന്നു. സന്ധ്യാസമയത്ത് എന്ന പോലെ ഞങ്ങൾ മധ്യാഹ്നത്തിൽ ഇടറുന്നു. ആരോഗ്യമുള്ളവരുടെ മധ്യേ ഞങ്ങൾ മരിച്ചവരെ പോലെയാകുന്നു. ഞങ്ങളെല്ലാവരും കരടികളെ പോലെ അലറുന്നു, പ്രാവുകളെ പോലെ ഏറ്റവും കുറുകുന്നു. ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നുവെങ്കിലും ഒട്ടുമില്ല. രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു, എന്നാൽ അത് ഞങ്ങളോട് അകന്നിരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ മുമ്പാകെ പെരുകിയിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു. അതിക്രമം ചെയ്ത് യഹോവയെ നിഷേധിക്കുക, ഞങ്ങളുടെ ദൈവത്തെ വിട്ടുമാറുക, പീഡനവും മത്സരവും സംസാരിക്കുക, വ്യാജവാക്കുകളെ ഗർഭം ധരിച്ച ഹൃദയത്തിൽ നിന്ന് ഉച്ചരിക്കുക എന്നിവ തന്നെ. അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു, സത്യം വീതിയിൽ ഇടറുന്നു. നേരിന് കടപ്പാൻ കഴിയുന്നതുമില്ല, സത്യം കാണാതെയായി. ദോഷം വിട്ടകലുന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. യഹോവ അത് കണ്ടിട്ട് ന്യായമില്ലായ്ക നിമിത്തം അവനെ അനിഷ്ടം തോന്നുന്നു. ആരുമില്ലെന്ന് അവൻ കണ്ട് പക്ഷവാദം ചെയ്യുവാൻ ആരുമില്ലായ്കയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷവരുത്തി, അവന്റെ നീതി അവനെ താങ്ങി. അവൻ നീതി ഒരു കവചം പോലെ ധരിച്ചു, രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു. അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു, തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു. അവരുടെ ക്രിയകൾക്ക് തക്കവണ്ണം അവൻ പകരം ചെയ്യും. തന്റെ വൈരികൾക്ക് ക്രോധവും തന്റെ ശത്രുക്കൾക്ക് പ്രതികാരവും തന്നെ. ദ്വീപവാസികളോടെ അവൻ പ്രതിക്രിയ ചെയ്യും. അങ്ങനെ അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും ഭയപ്പെടും. കെട്ടിനിന്നത് യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. എന്നാലും സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ബാരക്കുമോർ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവനൊരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷവാദം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു, അവനെ അകത്തുകൊണ്ടുവന്നു, അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓടു നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്ന ഇവനാർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ചിന്തിച്ചു തുടങ്ങി. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രനെ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാദക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാ എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണിക്കെ അവൻ എഴുന്നേറ്റു, താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മുഖത്ത് എരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയമ്പോണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ബാരക്കുമാർ 51-ാം സങ്കീർത്തനം. ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബോധപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അർത്ഥ്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നർമ്മനായും ഇരിക്കേണ്ടത് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ഞാൻ അനുഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിനെ ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വിളിക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീയോടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളെയൊക്കെ മായ്ച്ചുകളയണമേ. ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്കിലേക്ക് മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തപാതത്തിൽ നിന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാകം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. നിന്റെ പ്രസാദപ്രകാര സിയോനോട് നന്മ ചെയ്യണമേ. യെരുശലേമിന് മതിലുകളെ പണിയേണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളും ഹോമയാഗങ്ങളും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളുകളെ അർപ്പിക്കും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ
നമസ്കരിക്കാം. ആരൊക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യം നിലനേകം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ശ്രീയേക ദൈവത്തിന്റെ വല തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയോട് ആയുസോടും ആരോഗ്യത്തോടും ദൈവശബ്ദം കേൾപ്പാനും ദൈവസന്നിധിയിലായിരിക്കാനും അവസരവും അതിനുവേണ്ട കൃപയും നൽകിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ലോകം മുഴുവനും പകർച്ചവ്യാധിയുടെയും അപകടങ്ങളുടെയും പലതരത്തിലുള്ള നൊമ്പരങ്ങളുടെയൊക്കെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോഴും ലോകത്തിന്റെ ദുരന്തങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ശാന്തമായി സന്നിധിയിലിരിപ്പാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ, ദൈവം നമ്മളെ അനുവദിച്ചതിൽ തമ്പുരാനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമായിരിക്കുന്ന സ്ഥാനത്ത് ഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും ചുനിഞ്ഞു തരണമേ എന്നുള്ള അപേക്ഷയോടുകൂടി ഈ പ്രാർത്ഥന നമുക്ക് സംബന്ധിക്കാം. ഈ പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ഛൻ, പ്രിയപ്പെട്ട സജീവച്ചൻ, പ്രിയപ്പെട്ട ഐസക് വി പ്രകാശച്ചൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, എല്ലാ വൈദികരെയും സന്നിമാറുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ഈ കൂട്ടായ്മ ആത്മീക ജീവിതത്തിന് കരുത്ത് പകരുവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം നമുക്ക് ചേർന്ന് പാടാം. വളരെ സുപരിചിതമായ ഗീതം, നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ലഭ്യമായ എല്ലാ നന്മകളുടെ പിന്നിൽ സമ്പരാന്റെ കരുണയാണെന്നുള്ള തിരിച്ചറിവും ആ തിരിച്ചറിവ് സമർപ്പണ ജീവിതത്തിലേക്കും ആ തിരിച്ചറിവ് ദൈവിക സ്നേഹത്തിലേക്കും ആ തിരിച്ചറിവ് ആത്മാർത്ഥതയുള്ള ആരാധനയിലേക്കും നയിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം, ആത്മീക ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. അനുനിമിഷം നമുക്ക് നന്മകളെ നൽകുന്ന, ഹൃദയം തുറന്ന് വിളിക്കുമ്പോഴൊക്കെയും അടുക്കിലേക്ക് ഇറങ്ങി നമ്മളെ ധൈര്യപ്പെടുത്തുന്ന തമ്പുരാനെ നമുക്ക് നിറഞ്ഞ അദരങ്ങളാൽ സ്തുതിച്ച് ഘോഷിക്കാം. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു.
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർപ്പിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർപ്പിടുമ്പോ, നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ നാഥന, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ നാഥന, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എന്റെ ആത്മാവിനു നിത്യ ജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ. എന്റെ ആത്മാവിനു നിത്യ ജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിത്യതയോർത്തി കൃത്തടമാനന്ദിക്കും നിത്യതയോർത്തിടുമ്പോ എൻ കൃത്തടമാനന്ദിക്കും സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിസ്ഥിതിക്കും സ്തുതി ആദ്യ മുതൽ തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങൾ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു
ഞങ്ങൾക്ക് വേണ്ടി
ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ നമസ്കാരം സുഷിങ്കൈ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടതാവേ ഭാവികളായിരോടെ കരുണയുന്ന വിശ്വരജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ ഒരു നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഒരു ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പ് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പാടങ്ങളും ഭാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ പരിശീലിക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ വിനോദൂഷണം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കു നിനക്കുള്ളതാകുന്നു ആ മീൻ കൃപ നിറഞ്ഞു അറിയമേ നിനക്ക് സമാധാനം നമ്മുടെ ഭർത്താവിനോടുകൂടെ ബലഹീനന്മാരും കാരണീയനായ കർത്താവേ ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ടെ ജനം ധരിച്ച് ശുദ്ധമുള്ള നോമ്പ് നോറ്റുമെങ്കിൽ നാമം നോമ്പ് നോറ്റ് കരുണയാചിപ്പാനും അനുദിപ്പാനും പാപമോചനം പ്രാപിപ്പാനും എത്രയും യോഗ്യമാക്കുന്നു സകല തിന്മകളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും വ്യാജത്തിൽ നിന്നും ഉപസരിച്ച് മുഖപ്രസാദത്തോടെ നാം പറയണം കർത്താവേ കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽക്കരണ ചെയ്യണമേ യാത്ര ചെയ്യുവാൻ ആവശ്യമുള്ള വ്യാപാരി ദേശം തോറും ആവശ്യമുള്ള വഴിയാഹാരം ഒരുക്കുന്നു തൽക്കാല വ്യാപാരമുള്ളവൻ തൽക്കാല യാത്രയ്ക്ക് താൽക്കാലികമായി വഴിയാഹാരം ഒരുക്കുന്നു വരുവേൻ നാമും നിത്യമായ യാത്രയ്ക്കായി ആഹാരം ഒരുക്കാം കാലാന്ത്യത്തിൽ രാജപട്ടണത്തിൽ നാം വസിക്കുകയും ചെയ്യും തൻ്റെ നോമ്പാൾ ഞങ്ങളെ സ്വന്തമാക്കിയ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ നീ കരുണയുടെ സമുദ്രവും ഞങ്ങളുടെ അന്യായമോ ചെല്ലൊരു തുള്ളി പോലെയും ആകുന്നു മഹാസമുദ്രത്തെ ഒരു തുള്ളി ചെളിക്ക് കലക്കുവാനും കഴിയുന്നതല്ലോ കർത്താവേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ടു വന്ന ഏറിയ നിന്റെ സ്നേഹത്തിന് സ്തുതി നിന്നെ അയച്ച പിതാവിന് സ്തോത്രവും പരിശുദ്ധ റൂഹായിക്ക് പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ തൻ്റെ മുമ്പാൾ ഞങ്ങളെ സ്വതന്ത്രമാക്കിയ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങൾക്ക് വേണ്ടി ഉപസിച്ചനായ മിശിയ ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ മോറൻ വാലുഹാൻ ലവൽ മീൻ
ആമീൻ. ത്രിയേക ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു അനുഗ്രഹീതമായ നോമ്പിൽ കൂടി നമ്മൾ ഇങ്ങനെ ഭക്തിയോടുകൂടി പറയാനും ചെയ്യുന്നു. പരിശുദ്ധമായ ഈ നോമ്പ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ നിറവും കരുത്തും പകരുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഇടയാക്കി തീർക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഭക്ഷണത്തെ പിടിഞ്ഞുകൊണ്ട് സാധാരണ ദിനങ്ങളെക്കാൾ കൂടുതലായി പ്രാർത്ഥനാ ജീവിതം ശ്രദ്ധയോടുകൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ മുമ്പാകെ അർപ്പിക്കുന്ന നോമ്പുകളും പ്രാർത്ഥനകളും ഉപവാസങ്ങളും ഒക്കെ സന്നിധിയിൽ സ്വീകാര യോഗ്യമായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നോമ്പ് ശത്രുവിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ആത്മീക ജീവിതത്തിന്റെ ഉരുക്കുള്ള കോട്ടയാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അനുനിമിഷം നമ്മളെ ഭയപ്പെടുത്തുന്ന, അനുനിമിഷം നമ്മളെ ഭക്തിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ കൂടി ദൈവപാതയിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന അനുഭവങ്ങൾ അനവധിയായി നമുക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുമ്പോഴും നാം അനുഷ്ഠിക്കുന്ന നോമ്പുകളും ഉപവാസങ്ങളും ഒക്കെയാണ് പലപ്പോഴും ആ ചതിക്കുഴിയിൽ വീണു പോകാതെ നന്മയിലും സ്വർഗത്തിലെ സന്തോഷത്തിലും ജീവിക്കാൻ നമ്മളെ പ്രേരിതമാക്കി തീർക്കുന്നത്. നമുക്കറിയാം ലോകം മുഴുവൻ ഇന്ന് ഭയത്തോടുകൂടി കഴിയുകയാണ്. കൊറോണ വൈറസ് ശക്തമായി ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കകളുൾപ്പെടെ പല ആളുകൾക്കുമൊക്കെ അതിന്റെ സിംപ്റ്റം കണ്ടു തുടങ്ങിയെന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു, കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വാങ്ങിച്ച് ശേഖരിക്കണം. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമുക്ക് ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ഭയത്തിലും ഒരുപാട് ആശങ്കകളിലുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രയാസം, ഈ മനുഷ്യൻ പ്രതിബന്ധങ്ങൾ അനവധി ഉണ്ടാകുമ്പോൾ ഭയങ്ങളിലേക്കും ആശങ്കകളിലേക്കും നിരാശയിലേക്കും വീഴുന്നതല്ലാതെ ഈ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണം, ഈ പ്രതിബന്ധങ്ങൾ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവിലേക്ക് നാം ഒരുമിച്ച് സമർപ്പണത്തോട് മുന്നോട്ട് പോകുമ്പോൾ, നിലവിളിയോടുകൂടി അടുത്തു ചെല്ലുമ്പോൾ, ഏത് സാംക്രമിക രോഗത്തെയും വേരോടെ പിഴുതു മാറ്റുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ കരം. ഒരുപക്ഷെ ഇതേപോലെ തന്നെ മുമ്പും ലോകം അഭിമുഖീകരിച്ച പ്രതിബന്ധങ്ങൾ അനവധിയുണ്ട്. ആ അവസരങ്ങളിലൊക്കെ മനുഷ്യൻ നിലവിളിക്കുമ്പോൾ ആ കണ്ണുനീരിന്റെ ആഴം മനസ്സിലാക്കി ദൈവകരുണ സൃഷ്ടിയുടെ മേൽ ചൊരിയുന്നതായി നമ്മൾ ചരിത്രത്തിൽ കൂടിയും അല്ലെങ്കിൽ ജീവിതത്തിൽ പല മനുഷ്യരുടെയും ജീവിതാനുഭവങ്ങളിൽ കൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നും ആ സാധ്യതകൾ അന്യമായി പോയിട്ടില്ല, ഇന്നും ആ സാധ്യതകൾ നിലനിൽക്കുന്നു. പക്ഷെ ആ സാധ്യതകളുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ പലപ്പോഴും വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അധംപതനം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് ലോകം മുഴുവൻ ഉയരങ്ങളിലേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ ഏത് സാംക്രമിക രോഗങ്ങളെയും മാറ്റുവാൻ ആ സ്വർഗത്തിലെ അപ്പന് കഴിയും എന്നുള്ളൊരു ബോധം നമ്മുടെ ഉൾ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുകയും നിരാശയില്ലാതെ ഭയമില്ലാതെ വിശ്വാസത്തോടുകൂടി ഈ പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിപ്പാൻ നമുക്ക് കൂടുതൽ ശക്തി ഉയരങ്ങളിൽ നിന്ന് പകലുന്ന നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് സാധാരണ നമുക്കറിയാം, സാധാരണ നമ്മുടെ ഈ പ്രസംഗിക്കുന്നത് വൈദികരാണ്, വളരെ വിരളമായിട്ട് മാത്രമേ ഉള്ളൂ അയ്മേനികൾ പലപ്പോഴും ഈ ശുശ്രൂഷയിൽ നമ്മളെ ജോയിൻ ചെയ്യാറുള്ളത്. അങ്ങനെ ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവര് ഈ ഒരു അധിക ഇങ്ങനെയുള്ള സംഭവങ്ങളുമായി അല്ലെങ്കിൽ സുവിശേഷപരമായൊക്കെ കൂടുതൽ ബന്ധമുള്ള ആളുകളെയാണ് പലപ്പോഴും നമ്മളെ കരുതി പ്രോത്സാഹിപ്പിക്കുന്നത്. ഇന്ന് അങ്ങനെ ഒരു വ്യക്തി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം നേതൃത്വം നൽകാൻ തക്കണം കടന്നു വരുന്ന ബഹുമാനപ്പെട്ട അബ്രഹാം മൻകുളങ്ങര എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഏതാണ്ട് ഒന്നൊന്നര വർഷമായിട്ട് എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. പലപ്പോഴും വിസിറ്റിങ്ങിന് അദ്ദേഹം അമേരിക്കയിലേക്ക് കടന്നു വരാറുണ്ട്. അമേരിക്കയിലേക്ക് വരുന്ന അവസരങ്ങളിലൊക്കെയും പല സുവിശേഷ മേഖലകളിലൊക്കെ അദ്ദേഹം സംബന്ധിക്കുകയും നല്ല ആഴമായ ദൈവവചനം അദ്ദേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാറുമുണ്ട്. എനിക്കത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഇടയാക്കി തീർത്തിട്ടുണ്ട്. അദ്ദേഹം ശരണം ഭദ്രാസനത്തിലെ അംഗമാണ്, തിരുവല്ല പാലിയക്കര പള്ളിയിലെ ഇടവാംഗമാണ്, ഇടവകയിലെ സുവിശേഷ യോഗത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. അദ്ദേഹം ദീർഘകാലം സൗദിയിലാണ് ജോലി അനുഷ്ഠിച്ചത്. നമുക്കറിയാം സൗദിയിൽ ജോലി ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം, അവിടെ ദൈവവചനം കേൾക്കുവാനും അതിനേക്കാൾ ഉപരി വിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കുവാനും മനുഷ്യൻ കൊതിയോടെ കാത്തിരിക്കുന്ന അവസരങ്ങളാണ്. ആ സ്ഥലങ്ങളിലൊക്കെ ദൈവവചനം പ്രഘോഷിക്കുക, കേൾക്കുക, പ്രഘോഷിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും വളരെ പ്രതിബന്ധം നിറഞ്ഞ ഒരവസ്ഥയാണ്. ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 35-40 വർഷത്തോളം ആളുകളിടയിൽ ശുശ്രൂഷിക്കുകയും ദൈവവചനമൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ അദ്ദേഹം കാണിച്ച താല്പര്യങ്ങളും ആ ആത്മാർത്ഥതയും ഒക്കെ തീർച്ചയായിട്ടും അത് വിലയിരുത്തുന്നു. ഒരുപക്ഷെ അദ്ദേഹം ആയിരിക്കുന്ന ഇടവക അത് വിലയിരുത്തിക്കൊണ്ട് തന്നെയാവണം അദ്ദേഹത്തെ സുവിശേഷ യോഗത്തിന്റെ ഒക്കെയും വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കുകയും ആ മേഖലയിൽ വളരെ ആത്മാർത്ഥമായിട്ട് തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹീതമായ കാര്യമാണ്. ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ വൈദികരാകാതെ തന്നെ ശുശ്രൂഷിക്കുവാൻ ലഭ്യമായ അവസരങ്ങളിലൊക്കെയും സേവനം ചെയ്യുന്നത് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെയും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെയൊക്കെ ദൈവം കണക്കിടട്ടെ, വിലയിരുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സുപരിചിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഗീതം സുവിശേഷ ഗീതങ്ങളിലെ നമുക്ക് ചേർന്ന് ആലപിക്കാം. അതിനുശേഷം തിരുവചനത്തിൽ നിന്ന് അദ്ദേഹം ദൈവവചനം സംസാരിക്കുന്നതായിരിക്കും. അദ്ദേഹം ഇതിനകത്ത് എബ്രഹാം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് എബ്രഹാം, ഹലോ എബ്രഹാം, ഹലോ. അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ശബ്ദം കേൾക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോഴും നമുക്ക് ചേർന്നൊരു പാട്ട് പാടാം, അതിനുശേഷം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഫോണ് കണക്ട് ആകും എന്നാണ് എന്റെ വിചാരം. ഇപ്പൊ ചേർന്ന് പരിചിതമുള്ള ഒരു ഗീതം പാടാം, അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കം നമുക്കിടയാകും എന്ന് നമുക്ക് വിചാരിക്കാം. നമുക്ക് എല്ലാവരോടും ചേർന്ന് പ്രാർത്ഥന കേൾക്കണമേ, കർത്താവേ എൻ യാചന നൽകണമേ എന്നുള്ള ആ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. പ്രാർത്ഥന കേൾക്കണമേ, കർത്താവേ എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ, കർത്താവേ എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, കുത്തേരം തന്നാരുളാം എന്നുള്ളൊരു വാക്തത്വം പോൽ ദയവായി, എന്നുള്ളൊരു വാക്തത്വം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. താതനും മാതാവും നീ എനിക്കല്ലാതെ, താതനും മാതാവും നീ എനിക്കല്ലാതെ, ഭൂതലം തന്നിലില്ലേ വേറാരുമെൻ ആതങ്കം നീക്കിടുവാൻ, വേറാരുമെൻ ആതങ്കം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ, കർത്താവേ എൻ യാചന നൽകണമേ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതിനാൽ.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. സ്വന്ത കുമാരനെ ആദരിയാതെന്മേൽ, സ്വന്ത കുമാരനെ ആദരിയാതെന്മേൽ, സിന്ധു സമം കനിഞ്ഞ സംപ്രീതിയോ തന്തിക ചേർന്നിരുന്നേൻ, സംപ്രീതിയോ തന്തിക ചേർന്നിരുന്നേൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ.
എബ്രഹാം കേറിയിട്ടുണ്ടോ? ബ്രാഞ്ചിലെ എബ്രഹാം, ഹലോ. ഒരു ചെറിയ പാട്ടുകൂടെ പാടാപ്പോഴത്തേക്ക്. ഹലോ എബ്രഹാം, കേറിയിട്ടുണ്ടോ? എബ്രഹാം
നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ, നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനായി, മെച്ചമായ ഹാരത്തെ നീ നൽകിടേണമേ, മെച്ചമായ ഹാരത്തെ നീ നൽകിടേണമേ. അന്ധകാരമാം ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ, ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. വേദവാക്യങ്ങൾ ഞങ്ങൾ കാതായ വേദനാഥനെ നിന്റെ ജ്ഞാനം നൽകുകേ, വേദനാഥനെ നിന്റെ ജ്ഞാനം നൽകുകേ. സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ, സന്തോഷത്തെ ഞങ്ങൾക്കെന്നു ദാനം ചെയ്യുകേ, സന്തോഷത്തെ ഞങ്ങൾക്കെന്നു ദാനം ചെയ്യുകേ. താതേനാൽ മേനും പ്രിയ നിത്യപുത്രേനും, സാദേരം സ്തുതി സ്തോത്രം എന്നും ചൊല്ലുന്നേൻ, സാദേരം സ്തുതി സ്തോത്രം എന്നും ചൊല്ലുന്നേൻ. രജിസ്റ്റർ ചാറ്റ് ലൈൻ ഉണ്ടോ? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോടുകൂടി അറിയുക അത്രേ വേണ്ടത്. എന്നാൽ സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കും. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോടുകൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും.
ഹലോ, അദ്ദേഹത്തിന്റെ ഫോൺ കണക്ട് ആകാനുണ്ടെന്തോ അസൗകര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹലോ, ഹലോ എബ്രഹാം, അദ്ദേഹത്തിന് നമ്മളെ കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ കുഴപ്പമില്ല. അവന് ഞാൻ വേറെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് നമ്മളെ കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തെ കേൾക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പ്രിയ ദൈവത്തിന്റെ വലിയതൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിലാൻ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, വന്നുപോയ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തിന് പലപ്പോഴും നമ്മൾ ഫോണുകളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ
കേൾക്കാമോ? ഞാൻ പറയുന്ന കേൾക്കാമോ?
കേൾക്കാം.
ഞാൻ എന്റെ വചന ശുശ്രൂഷ ആരംഭിക്കാം. ത്രിയേക ദൈവത്തിന്റെ മഹത്വമുള്ള നാമത്തിന് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശുദ്ധ നോയമ്പിന്റെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങളോടൊപ്പം ഒരൽപസമയം കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അവൻ്റെ വചനങ്ങളെ ധ്യാനിക്കുവാനും ലഭിച്ച ഈ അവസരത്തിനായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സ്നേഹം അസ്തമിക്കുന്നില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് ധ്യാനിക്കുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 9:6-8 വചനങ്ങളാണ്. അത് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ആർക്കെങ്കിലും ലൈനിലുണ്ടെങ്കിൽ വായിക്കാം. 9:6-8 അവിടെ കൊടുത്തിരിക്കുന്നത്, എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരം ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് കിടക്കയെടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന വൈദികരെ, നമുക്കറിയാം ഈ വിഷയം എല്ലാ വർഷവും നമ്മൾ നോയമ്പിന്റെ മൂന്നാമത്തെ ഞായറാഴ്ചയിലെ വിശുദ്ധ എവങ്കേലിയോൻ വായന ഭാഗമാണ്. ഇത് നടന്നത് കഫർണഹൂമിലാണ്. കഫർണഹൂം അറിയപ്പെടുന്നത് കർത്താവിൻ്റെ ഏറ്റവും കൂടുതൽ വീര്യപ്രവർത്തികൾ നടന്ന ഒരു സ്ഥലമാണ്. കർത്താവിൻ്റെ സ്വന്തം പട്ടണം കൂടിയാണ് ഇത്. ഇവാഞ്ചലിക്കൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സുവിശേഷ ത്രികോണം എന്നറിയപ്പെടുന്ന മൂന്ന് പട്ടണങ്ങളിൽ ഒന്നാണ്. ഒന്ന് കോരസീനാണ്, മറ്റൊന്ന് ബെത്സയ്ദയാണ്, മൂന്നാമത്തേത് കഫർണഹൂമാണ് ഇവാഞ്ചലിക്കൽ ട്രയാങ്കിൾ. ഇവിടെ നടന്ന വീര്യപ്രവർത്തികള് പക്ഷേ യാതൊരു വിധമായ ഫലവും കാണുന്നില്ല എന്ന് കർത്താവിന്റെ വചനത്തിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോരസീനെ നിനക്കയ്യോ കഷ്ടം, ബെത്സയ്ദയെ നിനക്കയ്യോ കഷ്ടം, നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. കഫർണഹോമേ, നീ പാതാളത്തോളം താണുപോകും. ഇത്രമാത്രം നിശിതമായിട്ട് ഈ പട്ടണങ്ങളെ കർത്താവ് വിമർശിച്ചു. പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, ഒരു കാര്യം മാത്രം എന്റെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കാൽവരിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞുകൊണ്ട് ജീവത്യാഗം ചെയ്ത ഒരു രക്ഷകനുണ്ട്. നാം ചോദിക്കുന്നതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷെ ചോദിക്കാത്ത ഒത്തിരി അനുഗ്രഹങ്ങളെ കൊണ്ട് ഈ ദൈവം നമ്മെ നിറച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഈ ദൈവത്തോട് നാം വിശ്വസ്തത പാലിച്ചിട്ടുണ്ടോ? ചിന്തിക്കണമേ. ആ ചിന്ത വിട്ടുകൊണ്ട് ഞാൻ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. നമുക്കറിയാം നാലു പേരുടെ വിശ്വാസവും അവരുടെ സമർപ്പണവും കഠിന പ്രയത്നവും മൂലമാണ് ഒരു പക്ഷപാതക്കാരനെ, ഒരു തളർവാദ രോഗിയെ കർത്താവ് ഇരുന്ന ആ മുറിയിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് കാരണമുണ്ട്. തിങ്ങി നിറഞ്ഞ് വാതിലടച്ചിരിക്കുന്ന ജനസമൂഹം, ഈ സമൂഹം ഒരിക്കലും ആർക്കും സൗഖ്യം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ വലിയ പരിശ്രമത്തിൽ കൂടി ഈ തളർവാദ രോഗിയെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ നാലു പേരുടെ വിശ്വാസം കണ്ടിട്ടാണ് കർത്താവ് പക്ഷപാതക്കാരനോട് പറയുന്നത്, ധൈര്യപ്പെടുക, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അപ്പോഴവിടെ ഇരുന്ന ചില പാർട്ടികളുണ്ട്, ന്യായശാസ്ത്രിമാരെ, മറ്റ് പരീശന്മാരെ. അവർ മനസ്സിൽ ചിന്തിച്ചു, ഇവനാരടാ പാപമോചനം കൊടുക്കുന്നത്? ദൈവം ഒരുവനല്ലേ പാപമോചനം കൊടുക്കുവാൻ അധികാരമുള്ളൂ? പക്ഷെ അവരുടെ ചിന്ത അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവ് മനസ്സിലാക്കി. കർത്താവ് പക്ഷപാതക്കാരനോട് പറഞ്ഞു, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് കിടക്കയെടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. ഈ സുവിശേഷ ഭാഗം ഞാൻ വിശുദ്ധ മത്തായിയുടെ ഭാഗത്ത് നിന്നാണ് വായിച്ചത്. എങ്കിലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ രണ്ടാം അധ്യായം 1 മുതൽ 12 വരെയും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 5 മുതൽ 5 അധ്യായം 18 മുതൽ 26 വരെയുള്ള വചനങ്ങളിലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സഹോദരങ്ങളെ, ഈ വചനം ധ്യാനിക്കുമ്പോൾ ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. നാലു പേരുടെ വിശ്വാസം, പരിശ്രമം, ഇത് പലപ്പോഴും പുരുഷാരം അതിന് തടസ്സമാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ കടമ നമുക്കുണ്ട്, അത് സഭയുടെ ദൗത്യമാണ്. എന്താണ് ആ ദൗത്യം? യെശയ്യാ പ്രവചനം അതിന്റെ 58:6 മുതലുള്ള വചനങ്ങളെ, 7, 8, 9 പ്രാധാന്യമുള്ളതാണ്. അവിടെ കൊടുത്തിരിക്കുന്നത്, അന്യായ ബന്ധനങ്ങളെയൊക്കെ അഴിച്ചു കളയണം, ദുഃഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കണം, പീഡിതരെ സ്വതന്ത്രമായിട്ട് വിടണം, എന്നിട്ട് നമ്മുടെ ഒരു ദൗത്യം അവിടെ പറയുന്നുണ്ട്, ഇതാണ് യഹോവയ്ക്ക് ഇഷ്ടപ്പെട്ട ഉപവാസം. എന്താണത്? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കണം, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളണം, നഗ്നനെ കണ്ടാൽ നീ അവനെ ഉടുപ്പിക്കണം, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കണം, അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സുപോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. ഇത് സഭയുടെ ദൗത്യമാണ്, സഭാ മക്കളായ എന്റെയും നിങ്ങളുടെയും ദൗത്യമാണ്. അവിടെയാണ് ദൈവികമായ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നത്. പ്രിയ സഹോദരങ്ങളെ, നാലു പേരുടെ കഠിന പ്രയത്നം കർത്താവിന്റെ മുമ്പിൽ ചലനമറ്റ ഒരു രോഗിയെ കൊണ്ടുവരുമ്പോൾ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുമെന്ന് പറയുന്ന കർത്താവ് അവിടെ ഇരുന്ന പരീശന്മാരുടെ ചിന്തകളെ അറിയുന്നവനാണ്. ഇന്ന് ഈ മെസ്സേജിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും അന്തരിന്ദ്രിയങ്ങളെ കർത്താവ് ശോധന ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ് നമ്മുടെ ചിന്തകൾ പോകുന്നതെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് അവരുടെ ചിന്തകൾ അറിഞ്ഞിട്ടാണ് ഈ പക്ഷപാതക്കാരനോട് സൗഖ്യത്തിൻ്റെതായിട്ടുള്ള വചനങ്ങളെ കർത്താവ് ഇവിടെ കൊടുക്കുന്നത്. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അവൻ തന്നെ നമ്മെ കാണുന്നു എന്ന് ഒരു ചിന്ത നമുക്കുണ്ടാകണമേ. അതെവിടെയായിരുന്നാലും, പരിശുദ്ധ കുർബാനയിലായിരുന്നാലും ആരാധനകളിലായിരുന്നാലും ദൈവം നമ്മെ ശോധന ചെയ്യുന്നു. ഇനി ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഇതിലെ പ്രധാന വിഷയം പാപമാണ്. പാപത്തിന് മോചനം ദൈവം കൊടുക്കുന്നു. എന്താണ് പാപം? പാപത്തിന് ഒത്തിരി ഡെഫിനിഷന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഈ തുച്ഛമായ സമയത്തിനിടയ്ക്ക്. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. വിശുദ്ധ പൗലോസ് ലീഗ പറഞ്ഞതും വിശുദ്ധ യോഹന്നാൻ സ്ലീഹായും യാക്കോബോസ് ലീഗ പറഞ്ഞതും. ഒന്ന്, പൗലോസ് ലീഗ റോമാക്കാർക്ക് എഴുതുമ്പോൾ അതിന്റെ 14:23 വചനത്തിൽ പറയുന്നു, എന്താണ് പാപം? വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. നിന്റെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത്, നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് നിന്റെ പ്രവൃത്തികൾ മുഴുവൻ അതിനെതിരാണെങ്കിൽ ഈ വിശ്വാസം നിന്നിലില്ല. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. രണ്ട്, ഒന്ന് യോഹന്നാൻ 3:4-5 വചനങ്ങളിൽ പറയുന്നു, പാപം ചെയ്യുന്നവൻ എല്ലാ അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മമാണ്, ധാർമ്മികമായിട്ടല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് മുഴുവൻ പാപമാണ്. 3:1-5:17 വീണ്ടും യോഹന്നാൻ സ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഏത് അനീതിയും പാപമാണ്, നീതിയില്ലാതെ നമ്മൾ പ്രവർത്തിക്കുന്നത് മുഴുവൻ പാപമാണ് എന്ന് യോഹന്നാൻ സ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നു. എന്നാലേ ഇതിലും പ്രധാനപ്പെട്ട ഒരു പാപമുണ്ട്. എന്താണെന്നറിയാമോ? യാക്കോബ് സ്ലീഹ പറയുന്നു 4:7, യാക്കോബ് സ്ലീഹയുടെ ലേഖനം 4:7 പറയുന്നു, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപമാണ്. നിനക്കറിയാം നന്മ എന്താണെന്ന്, നിനക്കറിയാം പാപം എന്താണെന്ന്, പക്ഷെ നന്മ അറിഞ്ഞിട്ടും അത് ചെയ്യാതെ ഇരിക്കുന്നവന് അത് പാപമാണ്. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി 3-4 റെഫറൻസ് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പാപം ദൈവം വെറുക്കുന്നു. ഇതാണ് വിശുദ്ധ വേദപുസ്തകം മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നത്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. വെറുതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? നാം പാപികളാണെന്ന് നമ്മൾ ആരും സമ്മതിക്കയില്ല. പക്ഷെ നമ്മുടെ ഓരോ പ്രവൃത്തികളും, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, അതെപ്പോഴും പാപത്തിലേക്കാ പോകുന്നത്. നമുക്കറിയാം കാനാവിലെ കല്യാണം ഇല്ലേ, അവിടെ എന്താ അത്ഭുതം നടക്കുന്നത്? കർത്താവ് പറഞ്ഞു 4 കൽപ്പരണികളിൽ ബക്കോളം വെള്ളം നിറയ്ക്കുക, അതിനുശേഷം കോരിക്കൊടുക്കാൻ, വിരുന്നുകാരിക്ക് വിരുന്ന് വാഴിക്ക് കോരിക്കൊടുക്കുവാൻ പറയുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? വാട്ടർ സോയ് മാസ്റ്റർ ആൻഡ് ബ്ലഷ് ദ സങ്കീർത്തനം 77:16 ഓർപ്പിക്കുന്നു, ദൈവമേ വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു, ആഴികളും വിറച്ചുപോയി. ഇതല്ലേ അവിടെ സംഭവിച്ചത്? ദൈവമേ സൃഷ്ടി അതിന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭ്രമിച്ചു പോയി. എന്നെങ്കിലും ദൈവസന്നദ്ധിയിൽ നാം നിൽക്കുമ്പോൾ കാറ്റിനേത്തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയത്തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ, അഗ്നിയുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ഒരു ചിന്ത എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടോ? ഈ നോയമ്പുകാലം ആചരിക്കുന്നു. ഈ നോയമ്പുകാലത്തിലെ ആചരണത്തിൽ കൂടി പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത ഉണ്ടാകണമേ, ഞാൻ അഗ്നിയുടെ മുൻപിലാണ് നിൽക്കുന്നത്. മറ്റൊന്ന്, നിറമോ മണമോ ഗുണമോ ഇല്ലാത്ത പച്ചവെള്ളത്തെ അതെല്ലാമാക്കി തീർക്കുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. നീ നിൽക്കുന്ന സ്ഥലം അത് എവിടെയായിരുന്നാലും, പരിശുദ്ധ കുർബാനയായാലും മറ്റുള്ളതായ ആരാധനകളിലായാലും, നീ നിൽക്കുന്ന സ്ഥലം നിന്നെ ദൈവം അറിയുന്നു. നിറമോ മണമോ ഗുണമോ ഇല്ല എന്ന് നീ പറയണ്ട, ഇതൊക്കെ തരുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. എന്റെ അടുത്തുള്ള ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കട്ടെ. ഒന്ന് യോഹന്നാൻ 1:9 പറയുന്നു, ഈ പാപം നമ്മിൽ നിന്ന് ദൈവം മാറ്റിത്തരും. എങ്ങനെയാണ്? നാം നമ്മളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. ഞാൻ ഒന്നും കൂടെ പറയാമോ വചനം? യോഹന്നാൻ ശ്ലീഹ ഓർപ്പിക്കുന്നു, നീ നിന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, കുരിശിലെ ഒരു നിലവിളിയുണ്ട്. പാപത്തിന്റെ ചിഹ്നമാകുന്ന കുരിശിൽ കിടന്നുകൊണ്ട് ലോകത്തിന്റെ രക്ഷകൻ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നിലവിളിക്കുന്നു, ഏലി ഏലി ലാമാ ശബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ എന്തിനാ കൈവിട്ടത്? പാപമാണ് കുരിശിൽ നിലവിളിക്കുന്നത്. പിതാവ് അതുകൊണ്ട് ആ പാപത്തിന്റെ നിലവിളി കേട്ടില്ല ഇല്ലേ? എനിക്കാരുമില്ല എന്ന് നിലവിളിക്കുമ്പോൾ, നീ ഒരു പാപിയാണെങ്കിൽ ആ നിലവിളി ദൈവം കേൾക്കുകയില്ല എന്ന് ഓർപ്പിക്കാനാണ് ഞാൻ ഇത്രയും ഭാഗങ്ങളെ നിങ്ങളെ ഓർപ്പിച്ചത്. എന്നാൽ കുരിശിൽ 4 അനുഭവമുണ്ട്, അതുകൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. 1, റീകൺസിലിയേഷൻ, നിരപ്പ്. ഒരു പാപിയും ദൈവവും തമ്മിലുള്ള നിരപ്പ് കുരിശിലുണ്ട്. അതിനെപ്പറ്റി ഒന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. 2, റീജനറേഷൻ, ഒരു പുതുജനനം, പുതു സൃഷ്ടി. പൗലോസ് ലീഗ പറയുന്നത് പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പുതുജനനം. 3, റിഡംഷൻ, വീണ്ടെടുപ്പ്. ദൈവം തന്നെ ലോകത്തിൽ വന്നുകൊണ്ട് അവസാനത്തുള്ള രക്തം വരെയും ചൊരിഞ്ഞ് അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തന്നുകൊണ്ട് നമ്മെ രക്ഷിച്ച ഒരു ദൈവം. റിഡപ്ഷൻ, വീണ്ടെടുപ്പ്. അവസാനം റൈറ്റിയസ്നസ്, എന്താണ്? നീതി. പ്രിയ സഹോദരങ്ങളെ, ഈ വചനങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ കൊണ്ടുവരണമേ, എന്റെ ദൈവം ഇത്രത്തോളം എന്നെ സഹായിച്ചു, ഇനിയും സഹായിപ്പാൻ അവൻ മതിയായവനാണ് എന്ന ഒരു വലിയ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമേ. അടുത്ത ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിന്റെ വചനങ്ങളെ കേട്ടപ്പോൾ അവന്റെ പാപം മോചിക്കപ്പെട്ടുകൊണ്ട് അവൻ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോയി. ഇതേ ഒരു സംഭവം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ 5 വിവരിക്കുന്നുണ്ട്. ബത്സയിദ എന്ന് പറയുന്ന ആ കുളം കലങ്ങുമ്പോൾ ഇറങ്ങാൻ കഴിയാതെ എനിക്കാരുമില്ല എന്ന് വിലപിക്കുന്ന 38 ആ കുളക്കരയിൽ കിടക്കുന്ന ഒരു തളർവാദ രോഗി കർത്താവ് അവന്റെ അടുത്തേക്ക് വരിക. കർത്താവ് ജനിക്കുന്നതിനും 5-6 മുന്നേ ആശാൻ അവിടെ വന്ന് കിടക്കുന്നതല്ലേ നമുക്കറിയാം. പക്ഷെ കർത്താവ് അവിടേക്ക് വരുമ്പോളേ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? കർത്താവിന്റെ ചോദ്യമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കൊറോണയെ പറ്റി ഭയമുണ്ട്, ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥിച്ചതൊക്കെ ഞാൻ കേട്ടു, പക്ഷേ കഷ്ടതയിലും രോഗത്തിലും ഭയപ്പാടുകളോടെ കഴിയുന്ന ഒരു ജനം, അവരുടെ മധ്യത്തിലേക്ക് ആ കർത്താവ് ബേത്ലഹേമിൽ പൂജാതനായത്. അവരോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എങ്കിലേ ഇതൊന്നും നമ്മളെ യേശുകയില്ല, കർത്താവ് കൂടെയുണ്ട്. അവൻ നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും, ഏത് പ്രതിസന്ധിയിലും വിശ്വസിക്കുക. വീണ്ടും നമ്മുടെ ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ നമ്മെ ഓർപ്പിക്കുന്ന മറ്റൊരു ചിന്തയുണ്ട്. ഈ ബസദാക്കുളക്കരയിൽ കിടന്ന രോഗിക്ക് കർത്താവ് പറഞ്ഞു, നീ എഴുന്നേറ്റ് പൊക്കോ, നിന്റെ കിടക്ക എടുത്തോണ്ട്, 38 കിടക്കയാ, എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. അവനത് കേട്ടപാതി എടുത്തോണ്ട് ഓടിയില്ലേ നമുക്കറിയാം. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞ് ദേവാലയത്തിൽ വെച്ച് ഈ മനുഷ്യനെ കാണുമ്പോൾ കർത്താവ് കണ്ടു, കണ്ടപ്പോ കർത്താവിനറിയാം മുഖമൊക്കെ, കർത്താവ് സൗഖ്യം കൊടുത്തവരെയൊക്കെ കർത്താവിനറിയാം, നമുക്ക് ആ കർത്താവിനെ അറിയാതെ പോകുന്നത്. പക്ഷേ കർത്താവ് അവനോട് പറഞ്ഞു, മോനെ നോക്ക്, ഇനി മേലിൽ പാപം ചെയ്യരുതേ. എന്നോടും നിങ്ങളോടും കർത്താവ് പറയുന്നു, ഓരോ സൗഖ്യങ്ങളും ഓരോ അനുഗ്രഹങ്ങളും ചെയ്യുമ്പോളെ, മോനെ ഇനി നിമ്മേലിൽ പാപം ചെയ്യരുതേ. അപ്പോൾ പാപം രോഗത്തിന് കാരണമാണോ? പക്ഷപാതക്കാരന്റെ സൗഖ്യത്തിൽ ഒരിക്കലും കർത്താവ് അവനോട് സൗഖ്യമാകാൻ പറഞ്ഞില്ല, പാപം രോഗമാണെന്നും പറഞ്ഞില്ല. എന്നാൽ രോഗത്തിന് സൗഖ്യം പാപമോചനം മൂലം ലഭിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ് ഈ പക്ഷപാതക്കാരന്റെ സൗഖ്യം. പ്രിയ സഹോദരങ്ങളെ, ഞാന് എന്റെ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോബേൽ പ്രവചനം അതിന്റെ 2:12-13 വചനങ്ങളിലെ കർത്താവ് പറയുന്നു, ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും എങ്കിലേക്ക് തിരിയുവീൻ എന്ന യഹോവയുടെ അരുളപ്പാട്, നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലേ. ഇവിടെ എന്താ നമ്മെ ഓർപ്പിക്കുന്നത്? ബാഹ്യമായ ചടങ്ങുകളല്ല നമ്മുടെ കർത്താവിന് ആവശ്യം. പിന്നെയോ, നിന്റെ ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസന്നതിയിൽ നമുക്ക് ഈ നോയമ്പുകാലം കടന്നു വരാം. സൗഖ്യം പ്രാപിച്ച ഈ വ്യക്തി അവൻ വീട്ടിലേക്ക് കടന്നുപോയി. വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് അവൻ പോയത്. അതിനുശേഷം അവിടെയുള്ള ജനങ്ങളുമെല്ലാം മഹത്വപ്പെടുത്തി. പക്ഷെ അവസാനം ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും, തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം ഇറങ്ങിപ്പോയി ഒരനുഗ്രഹവും പ്രാപിക്കാതെ. പക്ഷപാതക്കാരന്റെ സൗഖ്യം ധ്യാനിക്കുമ്പോൾ നമ്മൾ ഈ ചിന്തകൾ വരുമ്പോൾ, ഒന്ന്, 4 പേരുടെ സൗഖ്യ പ്രയത്നം, വിശ്വാസം, അവിടെ ഇരുന്ന പരീശന്മാരുടെ ചിന്തകള്, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുണ്ട്, പക്ഷപാതക്കാരൻ സൗഖ്യം പ്രാപിച്ച് കടന്നുപോയപ്പോൾ അവിടെ ഇരുന്ന വലിയൊരു ജനാവലിയുണ്ട്, വീട് നിറഞ്ഞ കതക് നിറയുവോളം ബാധൽ അടഞ്ഞിരുന്ന ജനക്കൂട്ടത്തിന് ഒന്നും ലഭിക്കുവാൻ സാധിച്ചില്ല. പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആ കൂട്ടത്തിലുണ്ടോ എന്നൊന്ന് നോക്കിയാട്ടെ. തീർച്ചയായിട്ടും നമ്മെ അവിടെ കാണുവാൻ സാധിക്കും. നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ഓരോ പരിശുദ്ധ കുർബാനയും നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടം മറ്റുള്ളവരെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുവാൻ നാം എന്തെല്ലാം ചെയ്യുന്നുണ്ട് സഹോദരങ്ങളെ. ഈ നോയമ്പുകാലമെങ്കിലും ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമാക്കിയിട്ട് ഈ നോയമ്പുകാലം തീർക്കാം. അവിടെ കർത്താവ് പറയുന്നത് പോലെ, ഈ നോയമ്പുകാലം നമുക്ക് തിന്മയായത് പഹിക്കാതിരിപ്പാന്, ഇനിയും പാപം ചെയ്യാതിരിപ്പാൻ തക്കവണ്ണമുള്ള ഒരു വലിയ തീരുമാനത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ കർത്താവിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ് ഹൗ മേഴ്സി ഓൺ മീ എ സിന്നർ. ഞാനൊന്നുകൂടെ പറയാം, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ് ഹൗ മേഴ്സി ഓൺ മീ എ സിന്നർ. കർത്താവായ യേശുവേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. ഇത് നിമിഷം തോറും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാ. നമ്മുടെ നടപ്പിലും ഇരിപ്പിലും എല്ലാം ഈ ഒരു പ്രാർത്ഥന നമ്മിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി അനുഗ്രഹമായിരിക്കും. യോഹന്നാൻ സ്ലിഹായുടെ ഒരു വാക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. കർത്താവ് കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നത് പോലെ യോഹന്നാൻ സ്ലിഹ കുഞ്ഞുങ്ങളെ എന്നാ വിളിച്ചിരിക്കുന്നത് നമ്മളെ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുതേ. ഒരുവൻ ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്. ലോകമോ അതിന്റെ മോഹങ്ങളോ നശിച്ചു പോകും, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതേ നിലനിൽക്കുകയുള്ളൂ. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? യഹോവയ്ക്ക് ഇഷ്ടമുള്ള ഉപവാസം എന്താണെന്ന് ഞാൻ പറഞ്ഞു, യെശയ്യാ പ്രവചനം 58:7-8 വചനങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, ഈ നോയമ്പുകാലം, ഒരേ ഒരു ജീവിതമേ ഈ ലോകത്തിലുള്ളൂ, അത് എത്രയോ 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 വേഗം കടന്നു പോകുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നീ ജീവിക്കുന്നത് എന്നും എന്നും നിലനിൽക്കുന്നു. വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ഇന്ന് ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട രാകേഷ് ജോൺ അച്ഛനോടും ഇത് കേട്ട വൈദികരോടും അതുപോലെ ഈ മെസ്സേജിൽ പങ്കെടുത്ത മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ നന്ദി ദൈവനാമത്തിൽ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.
അനുഗ്രഹീതരെ, നോമ്പുകാലത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിൽ പ്രവേശിച്ച നമുക്ക് ഏവർക്കും വളരെ ശ്രദ്ധേയമായ ചില ചിന്തകൾ ഇന്ന് പങ്കുവയ്ക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു ദാസനിലൂടെ നല്ല സന്ദേശം നമ്മൾ കേട്ടിരിക്കുകയാണ്. ആമുഖ സന്ദേശത്തിൽ പ്രിയപ്പെട്ട രാജേഷത്തിന് ഓർമ്മപ്പെടുത്തി, സൗദി അറേബ്യയിൽ ഏറെക്കാലം പ്രവർത്തിക്കുകയും ദൈവവചനത്തിന്റെ അനുഗ്രഹീതമായ ഭാവങ്ങളെ ചേർത്ത് വെക്കുവാൻ ദൈവം കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കുകയും ചെയ്ത ഒരു ധന്യമായ ജീവിതത്തിന്റെ പ്രതിഫലനമാണ് ഇന്ന് വേദപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്കിന്ന് കേൾക്കുവാനായിട്ട് ഇടയായത്. പ്രത്യേകിച്ച് ഇന്നത്തെ വേദവാക്യത്തിലൂടെ ഏബ്രഹാം മാൻകുളങ്കര തിരുവല്ല സ്വദേശിയാണ് നമ്മളോട് ഉദ്ധരിച്ച വേദഭാഗം. ഇതിനായി മത്തായിയുടെ സുവിശേഷം 9:6-8 വാക്യങ്ങളെ ആസ്പദമാക്കിയായിരുന്നുവല്ലോ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് നോമ്പുകാലത്തിൽ നോമ്പിന്റെ പ്രാരംഭവും അതിന്റെ അവസാനവും നമുക്ക് ഇഷ്ടമുള്ളതാണ്. കാരണം നോമ്പിന്റെ പ്രഭാവം ഒരു പേത്രത്തായാലും നോമ്പിന്റെ അവസാനം ഒരു നോമ്പ് വീടലിലും ആണ് ചെന്ന് നിൽക്കുന്നത് നമുക്കറിയാം. എന്നാൽ ഇതിന്റെ മധ്യത്തിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കണമെന്ന്, ഏതൊക്കെ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഈ പ്രസംഗത്തിലുടനീളം വളരെ ഭംഗിയായും ശക്തമായും അദ്ദേഹം സംവേദനം നടത്തി. പാപം എന്താണെന്ന് പലപ്പോഴും കുമ്പസാരക്കൂട്ടിൽ വരുമ്പോൾ, ഞാൻ കുമ്പസാരിക്കാൻ വന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞാൻ കുമ്പസാരിക്കാൻ ചെന്നാൽ എനിക്കുണ്ടാകുന്ന വസ്തുത വ്യക്തമാക്കാൻ വേണ്ടിയാണ്. പാപം ചെയ്തതിനെ കുറിച്ച് നമ്മൾ അന്നേരം പരതാറുണ്ട്, പലപ്പോഴും പ്രാർത്ഥിച്ചില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് കുമ്പസാരിപ്പിക്കുന്ന ആളിനെ നമ്മൾ തൃപ്തിപ്പെടുത്തി വിടുക. എന്നാൽ 4 മേഖലകളിലൂടെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പാപം എങ്ങനെയൊക്കെയാണ് നമ്മളിൽ ഉളവാകുന്നത്, ഏതൊക്കെ മേഖലയിലാണ് പാപം പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ മേഖലയിലാണ് പാപത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടത്, ഈ 4 കാര്യങ്ങൾ വ്യക്തമായിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തത് കുംഭസ്കാലക്കൂട്ടിൽ വിഷമിച്ചിരിക്കുന്നവർക്ക് അത്യാവശ്യമായി സ്വന്തം പാപങ്ങളെ കണ്ടെത്തുവാനുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട മുഖാന്തരമാണെന്നുള്ളതിൽ രണ്ടു പക്ഷമില്ല. രണ്ടാമതായി, പാപത്തിന്റെ പരിഹാരം കുരിശിലാണ്. കുരിശിൽ രക്ഷകൻ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് നമ്മുടെ പാപങ്ങളെ പൊറുക്കുന്നതിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഈ നോമ്പുകാലത്തിലൂടെ നമ്മളും ഈ വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ ആണ് കടന്നു പോകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഓരോ വിശ്വാസിയോടും കർത്താവ് അവനെ അനുഗ്രഹിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞാണ് പറഞ്ഞയക്കുന്നത്, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. ഈ വാക്ക് നമ്മൾ പലപ്പോഴും കേൾക്കാറില്ല. നമ്മൾ അനൗൺസ്മെന്റുകളൊക്കെ കുറച്ചൊക്കെ കേൾക്കും, പ്രാർത്ഥനായോഗം എവിടെയാണെന്ന് നോക്കും, പിരിവ് വല്ലതും പറയുന്നെങ്കിൽ തല കുനിച്ചു നിൽക്കും, നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തല ഉയർത്തി നിൽക്കും. ഇതൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടായി എന്ന ദൈവത്തിന് ബോധ്യം വന്നിട്ട് ദൈവം നമ്മളോട് പറയുന്നു, ഇനി പാപം ചെയ്യരുത്. ഇതിന്റെ വിശദീകരണത്തെക്കാൾ ദൈവം തമ്പുരാൻ തന്റെ കരുണ കൊണ്ട് പാപം മോചിച്ച് നമ്മളെ വിടുകയാണ്. നിങ്ങൾ സമാധാനത്താലെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. പുരോഹിതൻ നമ്മളെ യാത്രയാക്കുകയാണ്. ഏറ്റവും ഒടുവിൽ, പാപത്തെക്കുറിച്ചും പാപത്തിന്റെ പരിഹാരത്തെക്കുറിച്ചും ബോധ്യപ്പെട്ടൊരു മനുഷ്യൻ അവൻ ജീവിക്കുന്ന ദേശത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി പ്രതിപാദിപ്പാൻ യോവേൽ പ്രവാചകന്റെ ഒരു പുസ്തകത്തിൽ നിന്ന് അതിന്റെ 2 ചില വാക്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. ആ കൂട്ടിച്ചേർത്ത വാക്യം, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എങ്കിലേക്ക് തിരുവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്രകാരം ആ അരുളപ്പാട് കേട്ടതായ മനുഷ്യർ പുരോഹിതനോടും ദൈവ മക്കളോടും ചേർന്ന് വേദപുസ്തകത്തിലെ വ്യാഖ്യാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ സമർപ്പിച്ചു കഴിയുമ്പോൾ
ആ നോമ്പുകാലം പൂർത്തീകരിക്കുന്ന ഒരു ഭവനം മൂലം, ഒരു വ്യക്തി മൂലം ആരാണ് അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് യോബേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 18-19 വാക്യങ്ങൾ വ്യക്തമായിട്ട് യോബേൽ എഴുതി ചേർത്തിട്ടുണ്ട്. അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീക്ഷ്ണത കാണിച്ചു, തന്റെ ജനത്തെ ആദരിച്ചു. ഈ നോമ്പ് കാലത്തിൽ പാപത്തെ കുറിച്ചുള്ള വ്യക്തതയും പാപപരിഹാരത്തെ കുറിച്ചുള്ള വ്യക്തതയും ഒത്തുചേരുമ്പോൾ അതിലൂടെ ദൈവം നൽകുന്ന കരുണ ഒരു വ്യക്തിക്ക് മാത്രമുള്ള രക്ഷയുടെ മുഖാന്തരമല്ല, ആ വ്യക്തി ഉൾപ്പെടുന്ന സമൂഹത്തിനും ദേശത്തിനും നന്മ ലഭിക്കുമെന്നുള്ള ഒരു പരിപൂർണമായ വിശ്വാസം നമുക്കുണ്ടാകുവാൻ ഇന്നത്തെ സന്ദേശം തീർച്ചയായും സാധിച്ചു. അത് അനുഗ്രഹപ്രദമായിരുന്നു, നമ്മുടെ ഹൃദയത്തിന് എഴുതി ചേർക്കാൻ പറ്റുന്നതായിരുന്നു, സമൂഹത്തിന് പ്രയോജനമുള്ളതായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ പൂർത്തീകരിക്കട്ടെ. കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു രോഗമാണ് ലോകത്തെ മുഴുവൻ ഭീതിപ്പെടുത്തുന്നു. ഫ്ലൂ എന്ന ഒരു രോഗമാണ് അമേരിക്കയിലും മറ്റു മറ്റു പ്രദേശങ്ങളിലുമൊക്കെ എല്ലാ വർഷവും നമ്മളെ ഭീതിപ്പെടുത്താറുണ്ട്. എന്നാൽ ഈ സാംക്രമിക രോഗം ഈ കാലഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ഭയത്തോടെ നോക്കുകയാണ്. പക്ഷെ ഈ ഭയം ദൈവത്തോട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രകാരമുള്ള അണു ഉണ്ടാകുകയില്ലായിരുന്നു, ഇപ്രകാരമുള്ള വൈറസ് ഉണ്ടാകുകയില്ലായിരുന്നു എന്ന് ഫലിത രൂപേണ ഒരു ചരിത്രകാരൻ ഈ 2 ദിവസം മുമ്പ് ഒരു നവമാധ്യമത്തിലൂടെ എഴുതി കുറിച്ചു. ചിലപ്പോഴൊക്കെ അത് ശരിയാണെന്ന് തോന്നിപ്പോ നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോഴും വേദപുസ്തകം വായിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴും ഒക്കെ ദൈവത്തോട് ഭയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിലെ ചില കാര്യങ്ങൾ സാധിച്ചെടുക്കണം എന്നതിനപ്പുറമായി ഭയത്തോടെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ എന്റെ ജീവിതക്രമത്തെ, എന്റെ ജീവിത സ്വഭാവത്തെ, എന്റെ ജീവിത ശരീരങ്ങളെ കൃത്യമായും ദൈവത്തോട് പൂർണ്ണമായി ചേർത്ത് പിടിക്കേണ്ടി വരും. അതുകൊണ്ട് വൈറസിനെ ഭയപ്പെടുന്നതിനേക്കാൾ ദൈവത്തെ ഭയപ്പെട്ട് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുമെങ്കിൽ അവനെ ദൈവം തമ്പുരാന്റെ കൃപ കൊണ്ട് അവനെ ഭാഗ്യവാനാക്കി മാറ്റും. ഈ ഒരു അനുഗ്രഹീതമായ ചിന്തയെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മളോട് സംസാരിച്ച പ്രിയപ്പെട്ട ഏബ്രഹാം മാങ്കുളങ്കരയോടുള്ള പ്രത്യേകമായ സ്നേഹവും സന്തോഷവും ഈ പ്രാർത്ഥനാ കൂട്ടത്തിന്റെ പേരിൽ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഇപ്പോഴെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പേര് തന്നിട്ടുള്ള ആളുകളുടെ പേരുകൾ വായിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട സജീവ് അച്ഛൻ പ്രാർത്ഥന നടത്തുന്നതായിരിക്കും. ഒരു സാലിയെ പ്രത്യേകമായിട്ട് ഓർക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ജോളി, ലീലാമ തോമസ്, ആനി ജോയി, റൈച്ചൽ കറിയ, പി ജോർജ് കറിയ, ക്യാൻസർ ബാധിച്ച ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 8 വയസ്സുള്ള ഒരു മകന് സുഖപ്രാപിച്ചു വരുന്നു, ആ മകനെയും ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർക്കാം. ജസ്റ്റിൻ, ആലിസ് ജോസഫ്, എം ജി എബ്രഹാം, അലൻ, അതുപോലെ തന്നെ ഒരു ലിസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിനീത അലക്സാണ്ടർ, സുജ, ഓമന ചാണ്ടി, റോജൻ, ആരുടെങ്കിലും പേര് പറയാനുണ്ടോ? വേറെ മാമനച്ചൻ ആരുടെയും പേര് പറയാനുണ്ടോ?
തോമസ് താമരവേല് ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ട് എങ്കിലും ഫിനിഷ് പ്രേയർ. ഓക്കെ
ഓക്കെ. തോമസ് താമരവേല്, അത് റെനി, റെനി സൗഖ്യം പ്രാപിച്ചു വരുന്നു, പ്രത്യേകമായിട്ട് റെനിയും ഓർത്ത് പ്രാർത്ഥിക്കാം. ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ
ബാറിക്കുമോ. ദൈവാദി ദൈവമേ, കർത്താദി കർത്താവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ തലകളെ ഉണക്കി ഈ പരിശുദ്ധ നോമ്പിന്റെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഏവർക്കും ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ദൈവത്തോട് നന്ദി പറയുവാൻ തക്കോണം നമ്മുടെ തലകളെ ഉണക്കി നമ്മുടെ മനസ്സുകളെ ദൈവസന്നിധിയിൽ ശാന്തമായിരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമായ കർത്താവെ, തൃക്കൺ പാർക്കണമേ, ദൈവം തരുന്ന എല്ലാ നന്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ കുടിയൊരുവിനെ അനുഗ്രഹിക്കണമേ, ദൈവവചനം കേൾക്കുവാൻ തക്കോണം തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇന്ന് ഈ ഇതിൽ കടന്നു വന്ന എല്ലാവരെയും അവരുടെ ആവശ്യങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമേനിക്ക് ദൈവം കൊടുത്ത അത്ഭുതകരമായ സൗഖ്യത്തിനായി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദുരാസനത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും ദുരാസനത്തിന്റെ എല്ലാ സ്പിരിച്വൽ ഓർഗനൈസേഷനെയും ലീഡേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഇടവകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഭവനങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഭദ്രാസനെ നയിക്കുകയും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നടത്തിയ എല്ലാ പിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അപ്രേം തിരുമേനിയും അപ്രേതിനുടെ യാത്രയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ പട്ടംകൂട ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശേഷിയായി ഈ സമയത്ത് ഇന്ന് നമ്മുടെ സന്നിധിയിലേക്ക് പേര് തന്ന എല്ലാ രോഗികളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗശയ്യയിൽ ആശ്വാസവും ദൈവകൃപയും കൊടുന്ന് അവർക്ക് നീ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന എല്ലാ ചികിത്സകളും കഴിക്കുന്ന എല്ലാ ഔഷധങ്ങളും സൗഖ്യം നൽകുവാൻ തക്കോണം. ദൈവനമ്പുരാന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അവരുടെ മേലും അവരുടെ എല്ലാ രോഗങ്ങളും മേലും എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, അനേകർ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും വേദനകളിൽ ജീവിക്കുമ്പോൾ നീ അവർക്ക് എപ്പോഴും ആശ്വാസദായകനായി എപ്രകാരം ആ കുഷ്ഠരോഗി സൗഖ്യം ആവശ്യപ്പോൾ നീ തൊട്ടതുപോലെ നീ അവരെ തൊട്ട് സൗഖ്യമാക്കണമേ. അനേക രോഗങ്ങളെ നീ തൊട്ടവരും നിന്നെ തൊട്ടവരോടൊന്ന് സൗഖ്യം പ്രാപിച്ചുവല്ലോ. ആ സൗഖ്യത്തിന്റെ കരങ്ങൾ നീ കുറുകി പോകാതെ നീട്ടി സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ ഏകാന്തതയിലൊക്കെ ആയിരിക്കുന്ന ഒരേ ഓർത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആരാധനകളിലും പ്രാർത്ഥനകളും അവരെ നിരന്തരം ഓർക്കുവാനും പ്രത്യേകിച്ച് അനേക വർഷങ്ങൾക്ക് മുമ്പേ ഈ സഭയിലേക്ക് കടന്നു വന്ന് ഈ ഭദ്രാസനത്തിലേക്ക് നയിച്ച അനേകരുണ്ടല്ലോ. ഒരു ഭാരത്തിലും പ്രയാസിച്ചിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ചെല്ലുവാൻ തക്കോണ്ടുള്ള മനസ്സും ശക്തിയും ഞങ്ങൾ തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ സന്നിധിയിൽ നിരന്തരമായി മുട്ടിപ്പായി ഈ പരിശുദ്ധ നോമ്പിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും നിന്റെ സന്നിധിയിൽ ഏകാന്തമായിരുന്നു ശാന്തമായിരുന്ന് ആ വിശുദ്ധ ദിവസത്തിൽ കവിയുറപ്പിന്റെ പെരുന്നാളിലേക്ക് ഞങ്ങളെ ചെന്ന് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളും ഞങ്ങളുടെ ആലയങ്ങളൊക്കെ പ്രാർത്ഥനയുള്ള ആലയങ്ങളാക്കി ഓരോ കുടുംബങ്ങൾ അവരുടെ സമയങ്ങൾ വേർതിരിച്ച് ഈ നോമ്പിന്റെ അവസരത്തിൽ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ തക്കോണം, ദൈവത്തോട് കൂടുതൽ അപേക്ഷകൾ നടത്തുവാൻ തക്കോണം സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി രോഗശൈലായിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവർക്ക് സമീപസ്ഥനായിരിക്കണമേ. ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേലും അവരുടെ മേലും ധാരാളമായി ചൊരിയണമേ. ഞങ്ങൾ ഏവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആയത് ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിന്റെയും ഞങ്ങളുടെ കാവൽ പിതാവായ മാർത്തോമാ സ്ലീഹായുടെയും പരിശുദ്ധനായ പരുമലമാർ ഗ്രിഗോറിയോസിന്റെയും മോർദിവന്നാസിയോസിന്റെയും ശേഷം എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയാൽ തന്നെ
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്രന്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളോടു കൂടിയും അവരുടെ ആവശ്യങ്ങളോടു കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
തന്നെ മാറുന്ന ശുശ്രൂഷയില് സംബന്ധിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ചിന്തോദ്ദീപകമായ ഒരു ആശയം ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകിയ പ്രിയപ്പെട്ട അബ്രഹാം മാൻകുളങ്കരയോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശച്ചൻ, പ്രിയപ്പെട്ട സജീവ് മാത്യു അച്ഛൻ, ബിജോയി അച്ഛൻ, അതുപോലെ തന്നെ എൽദോ അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ശുശ്രൂഷയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന് ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ നന്മകളും ഉയരങ്ങളിൽ ദൈവം ചൊരിഞ്ഞു നൽകട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകളും നമസ്കാരങ്ങളും ഒക്കെ തമ്പുരാന്റെ സന്നിധിയിൽ സ്വീകാര്യയോഗ്യമാകുവാൻ ദൈവം ഇടയാകണമേ, ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ വായിച്ച ശ്രീമതി ജോളി, അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. അല്പമായി അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഓർക്കുന്നു. ദൈവം നമ്മുടെ ദൈവനെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഭിഷേകം.